Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Kanchi Paramacharyar, Devathin Kuralla, or lecture. And the lecture la சிக்கனமா இருக்கணும்னு லட்சம். அதுல தண்ணி செலவு பண்றதுல சிக்கனமா இருக்கணும், துணி உடுத்திக்கிறதுல சிக்கனமா இருக்கணும், எல்லாம் ரொம்ப ஆடம்பரம் படாது. இப்படியே லெக்சர் பண்ணின்னு வந்து லாஸ்ட்ல எண்ணங்கள்ல சிக்கனமா இருக்கணும் அப்படின்னு லாஸ்ட் மகர்ஷி ஒரிக்கலும் பறஞ்சு குஞ்சுசுவாமியோடு பறஞ்சு குஞ்சுசுவாமி ஒரிக்கலும் ചോദിച്ചു, ഭഗവാനേ മനസ്സിൽ ഒരുപാട് ചിത്തവൃത്തികൾ വരുന്നുവല്ലോ, അതൊക്കെ ഇല്ലാതിരിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, നിങ്ങളൊക്കെ ചിത്തവൃത്തി ഇല്ലാതിരിക്കാൻ വിഷമം എന്ന് പറയണു, നമുക്കൊരു ചിത്തവൃത്തി ഉണ്ടാക്കാനാ വിഷമമായിട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അതാണ് നമ്മളുടെ സ്വരൂപം, അത് സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിത്തവൃത്തികൾ പൊന്തില്ല എന്നാണ്. അപ്പൊ ചിത്തവൃത്തികളെ ആദ്യമേ നിഷേധിക്കരുത്, അതൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സാധ്യമല്ല. സാധ്യമല്ല എന്നൊരു ചിത്തവൃത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചിത്തവൃത്തിയെ മാറ്റാൻ തന്നെ ഒരു 10 ജന്മം വേണ്ടിവരും. അതുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല എന്ന് പറയരുത്, ശ്രമിച്ചുകൊണ്ടേയിരിക്കാം, ചിത്തവൃത്തികളെ കുറച്ചുകൊണ്ടേയിരിക്കാം, അനാവശ്യമായ ചിത്തവൃത്തികളിലേക്ക് മനസ്സ് വിടാതിരിക്കാം. അതാണ് സീക്രട്ട്. നമ്മുടെ ചന്ദ്രശേഖർ ഭാരതി സ്വാമികൾ ശിങ്കരി മഠത്തിലുണ്ടായിരുന്ന ജീവൻ മുക്ത പുരുഷനായ ഒരു മഹാ അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഒരു സന്യാസി സ്വതന്ത്രനായിട്ട് ഇരുന്ന അവസ്ഥയിൽ ഇരിക്കുന്നതിലൊന്നും ആശ്ചര്യമില്ല. പക്ഷെ ഒരു മഠാധിപതിയായിട്ട് ഇരുന്നിട്ട് അതിന്റെ നടുവില് യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ ഒരു അത്ഭുതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. എല്ലാവർക്കുമേ ജീവിക്കുമ്പോഴും അത്ഭുതം, മരിച്ച് സമാധിയായപ്പോഴും അത്ഭുതം, ഒക്കെ വിചിത്രമായിരുന്നു ആ ജന്മം. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് ശൃംഗേരി മഠം വളരെ മറഞ്ഞുപോയ ഒരു കാലമായിരുന്നു. എന്താന്ന് വെച്ചാൽ പ്രവൃത്തി ഒന്നുമില്ല, വ്യവഹാരം ഒന്നുമില്ല അദ്ദേഹത്തിന്. 17-ാമത്തെ വയസ്സില് പീഠത്തിൽ ഇരുത്തിയ ശേഷം 6-7 വർഷത്തേക്ക് പുറത്തേക്ക് ഇങ്ങോട്ടും വന്നില്ല. അത് കഴിഞ്ഞ് യാത്ര പുറപ്പെട്ടു, കാലടിയിൽ വന്നപ്പോ ഒരു 1.5 വർഷം കാലടിയിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് ഈ വിവേക ചൂടാമണിക്ക് ഭാഷ്യമൊക്കെ എഴുതിയത്. അപ്പോ മഠം അന്ന് കൈകാര്യം ചെയ്തിരുന്ന അഡ്മിനിസ്ട്രേറ്റർ ശ്രീകണ്ഠശാസ്ത്രികൾ, അദ്ദേഹത്തിന് ഒരു വിഷമം. എന്താന്ന് വെച്ചാൽ ചന്ദ്രശേഖര ഭാരതിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ശങ്കരാചാര്യർ ശിവാഭിനവ നരസിംഹഭാരതി സ്വാമികൾ വളരെ ഡൈനാമിക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് മഠം വളരെ ഉയർന്നു വന്നു, ധാരാളം സമ്പത്തുണ്ടായി, മഠത്തിന് വളരെയധികം ഒരു പ്രസിദ്ധി ഉണ്ടായി. പക്ഷെ ഇദ്ദേഹം ചന്ദ്രശേഖര ഭാരതി സ്വാമിയുടെ കാലത്ത് ഒക്കെ നിശ്ചലമായി, ശബ്ദമില്ല, ആളുകൾ മഠത്തിൽ കാണാൻ വന്നാൽ പോലും സ്വാമികളെ കാണാൻ പറ്റില്ല. പലരും വരും, സ്വാമികൾ കാണാന്ന് പറഞ്ഞു വരുന്ന സമയത്തായിരിക്കും അദ്ദേഹം വാതിലടക്കുക, അടച്ചാൽ പിന്നെ ഒരു 6 മാസം ചിലപ്പോൾ തുറക്കില്ല, എപ്പോഴെങ്കിലുമൊക്കെ പുറത്തു വരും. അങ്ങനെയൊക്കെ ഒരു അവധൂത വൃത്തി പോലെയായിരുന്നു, ഇന്ന സമയത്ത് പുറത്തു വരും, ഇന്ന സമയത്ത് അകത്തിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു സ്ഥിതിയായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്ത് ഈ സ്വാമികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് പണം സ്വാമികളുടെ പേരില് രാജാവ് കൊടുക്കും, മൈസൂർ രാജ. അത് മഠത്തിന്റെ പേരിലല്ല, അതായത് അവർക്ക് സ്വതന്ത്രമായിട്ട് എന്തിനു വേണമെങ്കിലും അത് കൊടുക്കാം, അവർക്ക് സ്വന്തമായിട്ടൊന്നും ആവശ്യമില്ല, എന്തെങ്കിലും സത്കാര്യത്തിന് വേണ്ടി ചെലവാക്കാം, അത് സ്വാമികളുടെ സെപ്പറേറ്റ് ആണ്. പക്ഷേ ഓരോ വർഷവും കൊടുക്കുന്നത് ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ കാലത്തിൽ എത്ര വർഷം അദ്ദേഹം പീഠാധിപതിയായോ അത്രയും വർഷത്തെ പണം അവിടെ കെട്ടിക്കിടക്കണം, തൊട്ടിട്ടേയില്ല, ഒരു കാര്യത്തിനും ചെലവാക്കിയിട്ടില്ല. അപ്പൊ ഈ ശ്രീകണ്ഠ ശാസ്ത്രികൾ ഒരു ദിവസം വന്ന് സ്വാമികളോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയില് ആ സീൻ മുഴുവൻ ഇട്ടുണ്ട്, അന്ന് ചോദിക്കണം, അങ്ങയുടെ പേരിലുള്ളത് മുഴുവൻ അങ്ങനെ കിടക്കണു പണം, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. സ്വാമികൾ പറഞ്ഞു, അത് അവിടെ കിടക്കട്ടെ. അതെന്തിനെങ്കിലുമൊക്കെ ചെലവാക്കാലോ, അങ്ങക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്തോളൂ, അല്ല നല്ല കാര്യത്തിന് ഏതിനെങ്കിലും ചെലവാക്കാലോ. അതിന് പറഞ്ഞില്ലേ, എന്താ അങ്ങക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്തോളൂ, എന്നാലും സ്വാമികൾ ഏതെങ്കിലും ഒന്ന് സജഷൻ ചെയ്താൽ അതുപോലെ ഞങ്ങൾ പ്രവർത്തിക്കാം, എനിക്ക് പറയാൻ സങ്കല്പമൊന്നുമില്ല. എന്നാൽ നല്ല കാര്യം ഏതെങ്കിലും ചെയ്യാൻ അങ്ങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയൂ, നല്ല കാര്യം ചീത്ത കാര്യം ഒന്നുമില്ല എന്നായിരുന്നു ഉത്തരം. അപ്പോ ശ്രീകണ്ഠശാസ്ത്രികൾ ചോദിച്ചു, ഇത്രയും വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു അനുഷ്ഠാനം, ഏതെങ്കിലും ഒരു വിഷയം ചെയ്യണമെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ സ്വാമികൾ പറഞ്ഞു, അങ്ങ് ചോദിക്കുന്നത് കൊണ്ട് പറയാം, ഒരു 3 വർഷം മുമ്പ് എന്തോ ചണ്ഡി ഹോമമോ എന്തോ എന്തിന്റെയോ ഒരു സങ്കല്പം ഉദിച്ചു, ബ്രാഹ്മണർക്ക് കുറച്ച്, വേദാധ്യയനം ചെയ്തവർക്ക് കുറച്ച് ഭോജനം കൊടുത്ത എന്തെങ്കിലും അങ്ങനെ ചെയ്യാം എന്നൊരു സങ്കല്പം തോന്നിയിരുന്നു, പിന്നെ എന്താ ഞങ്ങളോട് പറയാത്തത്, നിങ്ങളോട് പറഞ്ഞാൽ എന്ത് പ്രയോജനം? അതൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെയാ പറയാത്തത്. എന്നുവെച്ചാൽ ആ പ്രവൃത്തി പോലും സങ്കല്പം പ്രവൃത്തിയായിട്ട് തന്റെ ഇച്ഛപ്പടി ഉണ്ടാവരുതെന്നാണ്. ഇതോടെ ശ്രീകണ്ഠശാസ്ത്രിക്ക് ഒരു ക്ലൂ ഉണ്ടായി. അദ്ദേഹം സ്വാമികൾ ഇച്ഛിച്ച പോലെ തന്നെ പോയി കർമ്മം ചെയ്തിട്ട് വന്നു. ചെയ്തിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്തു. അങ്ങ് ഇച്ഛിച്ച പോലെ തന്നെ ചണ്ഡിഹോമമോ എന്തോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല, അത് ചെയ്തു എന്ന് പറഞ്ഞു വന്ന് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്തിട്ട് ശ്രീകണ്ഠശാസ്ത്രികൾ തിരിച്ചു പോകുമ്പോ താങ്ക്സ് എന്ന് പറഞ്ഞു അത്രേ. നന്ദി. എന്തിനാ നന്ദി എന്ന് വെച്ചാൽ ഇത് ചെയ്തതിനല്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അത് അനുഷ്ഠിച്ചു എന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു സന്തോഷം ഉണ്ടായി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇനിയും സന്തോഷം സന്താപം എന്നുള്ള അവസ്ഥയെ കടന്ന് ഞാൻ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാവാൻ എന്നെ സഹായിച്ചതിന് നന്ദി. അപ്പൊ എത്ര ജാഗ്രതയായിട്ട് ഇരിക്കണം നോക്കണം, ഉള്ളിലുണ്ടാവുന്ന ചിത്തവൃത്തികളിലും രാഗത്തിലും ദ്വേഷത്തിലും ആസക്തിയിലും. അപ്പൊ ജീവൻ മുക്തന്മാരുടെ സീക്രട്ട് എന്താണോ ഇതാണോ, ചിത്തവൃത്തിയിൽ പിശുക്ക് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ചിത്തവൃത്തിയിൽ പിശുക്കാവുമ്പോ ആനന്ദം ഉള്ളിൽ പൊന്തി 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 വരും. ലോകകാര്യം നടക്കാൻ നമ്മളുടെ ചിത്തവൃത്തികളൊന്നും ആവശ്യമില്ല, അത് ഈശ്വര ഇച്ഛയാ നടക്കും. നമ്മളുടെ ചിത്തവൃത്തികൾ വാസ്തവത്തിൽ ഒരു പ്രയോജനവുമില്ല. എന്തൊക്കെ ഫിസിക്കൽ പ്ലെയിനിൽ നടക്കാനുണ്ടോ അതൊക്കെ നടന്നേ നോക്കൂ, പിന്നെ ചിത്തവൃത്തികൾ കൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് കുറച്ച് ടെൻഷൻ ആവാം, അത്രേ ഉള്ളൂ. വെളിയിലുള്ള കാര്യങ്ങളെയൊക്കെ ഉള്ളിലെടുത്ത് അവിടെ കുറെ കുഴച്ചിട്ട് വെളിയിൽ വിടും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് സദാ. ആ ഉള്ളിലേക്ക് എടുക്കുന്നത് അങ്ങോട്ട് നിന്നാൽ രാഗവും ദ്വേഷവും ഇല്ലെങ്കിൽ മനസ്സിൽ ചിത്തവൃത്തികൾ ഉദിക്കില്ല. എപ്പോഴും ചിത്തവൃത്തി ഉദിക്കാനുള്ള മൂല കാരണം ഈ വെറുപ്പും ആസക്തിയുമാണ്. ബ്രെയിൻ സെന്റർ ഈ വെറുപ്പും ആസക്തിയുമാണ് സദാ ചിത്തവൃത്തികളെ പൊന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് രാഗം ദ്വേഷം, ആ രാഗം ഏതിനോടുണ്ടോ അത് മനസ്സിൽ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും. ദ്വേഷമുണ്ടെങ്കിലും പൊന്തും. രാഗദ്വേഷമില്ലാത്ത വസ്തുക്കളെ കുറിച്ച് നമ്മൾ വിചാരിക്കൊന്നുമില്ല. യാതൊരു വിധത്തിലും നമ്മൾ ബന്ധപ്പെടാത്ത വസ്തുക്കളെ നമ്മൾ സങ്കല്പിക്കോ? ഒരിക്കലും സങ്കല്പിക്കില്ല അല്ലെ. അപ്പോ ചിന്താരഹിത സത്സംഗവും നമുക്ക് ചിന്താരാഹിത്യത്തിന് വേണ്ടിയാ. സത്സംഗത്തിൽ ഇരിക്കുമ്പോ ഫോർ ദാറ്റ് മൊമെന്റ് നമ്മളുടെ എഫേർട്ട് കൂടാതെ നിശ്ചലമായി ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് സാധാരണ ഞാൻ ഈ വേദാന്ത പ്രഭാഷണത്തിന് എഴുതാൻ സമ്മതിക്കില്ല. എഴുതിയാൽ നഷ്ടപ്പെട്ടു പോകും, മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. കേട്ടതിന്റെ പ്രയോജനമൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്താണ്? മെമ്മറിയാണ്. മെമ്മറിയെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തേക്ക് വെക്കണു, അടുത്ത മൊമെന്റിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ സ്റ്റോറിംഗ് ടെൻഡൻസി ഉണ്ടല്ലോ, അത് ലൗകിക വിദ്യാഭ്യാസത്തിന് കൊള്ളാം, ഇതിൽ കൊള്ളില്ല. സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ നിശ്ചലം, ഒന്നും നമ്മൾ മനസ്സിലാക്കണ്ട, കേട്ടാ മതി. കേൾക്കുമ്പോ ഇന്നലെ പറഞ്ഞ പോലെ നേരെ അഗാധ തലത്തിലേക്ക് പോയിക്കൊള്ളും, ഉള്ളിലേക്ക് പോയിക്കൊള്ളും. അത് എപ്പോ ഏത് വേണമോ അത് പൊന്തി വരും. നിശ്ചലത, സൈലൻസ് ഉണ്ട്. അതാണ് ആചാര്യസ്വാമികളും സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന് പറഞ്ഞത്. സത്സംഗത്തിന്റെ പരമപ്രയോജനം നിശ്ചലതത്വം, സൈലൻസ്. ആ നിശ്ചലതയിൽ നിന്നും ജീവൻ മുക്തി. നിശ്ചലത പരിപാകപ്പെട്ട് വാസനാശൂന്യമായ സ്ഥിതിയാവും. നിശ്ചലമാവുമ്പോ ചിന്താരഹിതോ, ചിന്തകൾ ഇല്ലാതാവുമ്പോ ഹൃദാഖ്യ, ഹൃദയം എന്ന ആ കേന്ദ്രം പ്രവർത്തിച്ചു തുടങ്ങും. ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങിയാൽ മനസ്സ് വേണ്ട എന്ന്. ഹൃദയം പ്രവർത്തിക്കുന്ന ആളുടെ മനസ്സ് പകൽ സമയത്തിലെ ചന്ദ്രനെ പോലെയാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ ചിലപ്പോഴൊക്കെ കാണും ആകാശത്തിലല്ലേ, പക്ഷെ എന്ത് കാര്യം, പ്രയോജനമുണ്ടോ? സൂര്യനിന്റെ വെളിച്ചം എടുത്തിട്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്, അതുപോലെ ഹൃദയത്തിന്റെ വെളിച്ചം എടുത്തിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. മനസ്സിന് സ്വയമേവ വെളിച്ചമില്ല, ഹൃദയത്തിന്റെ വെളിച്ചം കടമെടുത്താണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. ഹൃദയം സ്വയമേവ പ്രവർത്തിക്കുമ്പോ മനസ്സ് ഒന്നും വലിയ കാര്യമില്ല. അപ്പോ ചിന്താരഹിത ഹൃദാഖ്യ കഥം സ്മരാമഹ തമമേയമേകം, ആ ആത്മാവിനെ എങ്ങനെ സ്മരിക്കും? തസ്യ സ്മൃതി, ആത്മാവിനെ സ്മരിക്കുക എന്ന് വെച്ചാൽ തത്ര നിഷ്ഠ, ദൃഢൈവ നിഷ്ഠ, ദൃഢമായ നിഷ്ഠ. ആ ദൃഢനിഷ്ഠ എങ്ങനെ വരും? അതിനുള്ള വഴി എന്താ? നമ്മളുടെ ഉള്ളിലേക്കുള്ള റോഡ് നമുക്ക് തെളിഞ്ഞു കിട്ടണമല്ലോ. പുറമേക്കുള്ള റോഡൊക്കെ തെളിഞ്ഞു കിട്ടണു, ഉള്ളിലേക്കുള്ള റോഡ് എങ്ങനെ തെളിഞ്ഞു കിട്ടും? ഉള്ളിലേക്കുള്ള റോഡ് തെളിഞ്ഞു കിട്ടാൻ എന്താ വഴി? നല്ലവണ്ണം ശ്രദ്ധിക്കാം, ഏകാഗ്രമായിട്ട് ഏകാന്തത്തിൽ ഇരുന്ന് ദിവസം ഒരു കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്ന് ശ്രമിക്കുക. നമ്മളുടെ വ്യക്തിത്വത്തിനെ തന്നെ നോക്കുക, ശരീരം, പിന്നെയോ ഉള്ളിലുള്ള മനസ്സ്, ചിത്തവൃത്തികൾ, ഇതിനെയൊക്കെ അലേർട്ടായിട്ട് വളരെ ജാഗ്രതയോടുകൂടെ വീക്ഷിക്കുക. വീക്ഷിക്കുമ്പോ തന്നെ അതുവരെ ഞാൻ വേറെ ആയിക്കഴിഞ്ഞു. ക്രമേണ ആ വ്യക്തിബോധം ഇതിന്റെ ഉള്ളില് സദാ ഞാൻ 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 എന്ന് തോന്നുന്ന വ്യക്തിബോധം, കണ്ണു തുറന്ന കണ്ണിലൂടെ കാണുന്നു, ചെവിയിലൂടെ ശബ്ദം കേൾക്കണു, മൂക്കിലൂടെ മണക്കണു, നാക്കിലൂടെ രുചിക്കണു, ത്വക്കിലൂടെ സ്പർശിച്ചാൽ അറിയണു, ആരറിയണു എന്ന് ചോദിച്ചാൽ ഞാൻ അറിയണു, എല്ലാത്തിനും ഞാനാണ്. ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ മൈഥുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈ തത്. നചികേതസ്സിന് യമധർമ്മൻ കൊടുക്കുന്ന ആദ്യത്തെ ക്ലൂവാണ്. നചികേതസ് ചോദിച്ചു യമധർമ്മനോട്, ആത്മാവ് ഏതാണ്? യമൻ പറഞ്ഞു, കുഞ്ഞെ, ഏതുള്ളത് കൊണ്ട് കണ്ണു കാണുന്നുവോ, ഏതുള്ളത് കൊണ്ട് ചെവി കേൾക്കണോ, ഏതുള്ളത് കൊണ്ട് മൂക്ക് മണക്കണോ, ഏതുള്ളത് കൊണ്ട് നാക്കു രുചിക്കണോ, ഏതുള്ളത് കൊണ്ട് ത്വക്ക് സ്പർശിക്കുന്നു, ഏതുള്ളത് കൊണ്ട് ശരീരത്തിലൂടെ ഭോഗം അനുഭവിക്കുന്നുവോ, ഏതാണോ ഈ സകല ഇന്ദ്രിയങ്ങൾക്കും കേന്ദ്രസ്ഥാനമായി നിന്നുകൊണ്ട് സുഖത്തിന്റെ ഉറവിടമായിട്ടിരിക്കുന്നത്, ആ കേന്ദ്രസ്ഥാനമായ ഞാൻ ബോധം, പ്രതിബോധം, വ്യക്തിബോധം, പ്രജ്ഞ, ജ്ഞപ്തി എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ആ കേന്ദ്രസ്ഥാൻ ഏതദ്വൈ തത്. ഇവിടെ കിടക്കണോ കുളു, എവിടെ അങ്ങോട്ട് മുട്ടിക്കൊണ്ടേയിരിക്കുക, നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺഡ്. മുട്ടുവിൻ തുറക്കപ്പെടുന്നു. എവിടെ പുറത്തൊന്നും പോയി മുട്ടണ്ട, അകത്ത് മുട്ട. മുട്ടണ ആളും തുറക്കണ ആളും ഒക്കെ ഒന്ന് തന്നെ. മുട്ടണ ഒരാളും തുറക്കണ വേറെ ഒരാളും ഒന്നുമില്ല. ഒരാൾ മുട്ടിയത്രേ കുറെ നേരം, മുട്ടിക്കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോ തുറക്കണേ ഇല്ല. അപ്പൊ കരഞ്ഞു, ഞാൻ ഇത്ര നേരം മുട്ടിയിട്ട് എന്താ തുറക്കാത്തതെന്ന് ചോദിച്ചപ്പോ ഒരു അശരീരി കേട്ടു അത്രേ, നിങ്ങൾ അകത്തിരുന്നിട്ടാ മുട്ടണതാണ്. എപ്പോഴാ അകത്ത് പോയത്? തുറക്കാനൊന്നുമില്ല, യു ഓൾറെഡി യു ആർ ഇൻ. തുറക്കാനും അകത്ത് പോവാനും ഒന്നും ഇല്ല, മുട്ടിക്കൊണ്ടേ ഇരിക്കുക. എവിടെയാ മുട്ട? ഞാൻ എന്നെ തന്നെ മുട്ടണം. എന്നെ കുറിച്ച് എനിക്ക് എന്തറിയോ അവിടെ വെച്ച് മുട്ട. ഇതെങ്ങനെ ചെയ്യണം? ടെക്നിക് ഒന്നും ചോദിക്കരുത്. ഒരാൾ ചോദിച്ചു കുളത്തിന്റെ കരയിൽ നിന്നിട്ട് നീന്തൽ എങ്ങനെയാണോ ചോദിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ കിടക്കണം, കൈയിട്ടടിക്കണം, കാലിട്ടടിക്കണം, ഇത്രയല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെയും പിന്നെയും ചോദിച്ചാൽ എന്ത് ചെയ്യണം? പിടിച്ച് വെള്ളത്തിൽ എടുത്തിടണം അല്ലെ. ഒരു പത്ത് പ്രാവശ്യം വെള്ളം കുടിച്ച് മുങ്ങിത്തപ്പൊങ്ങുമ്പോ തനിയെ പഠിക്കണം തോന്നും, ഒരു ഒരു വെപ്രാളം വരും. അതുപോലെ ഉള്ളിലുള്ള ഈ വെള്ളത്തിലേക്ക് ചാടണം. ഒന്ന് പരിശ്രമിക്കണമെങ്കിൽ അതേ വഴിയുള്ളൂ, അല്ലാതെ കരയ്ക്ക് നിന്നിട്ട് പറ്റണില്ലല്ലോ, സാധിച്ചില്ലല്ലോ, ഒന്നും പ്രയോജനമില്ല. ആ ഉള്ളിലുള്ള വെള്ളത്തിലേക്ക് ചാടണം. ആ ചാട ഒന്ന് സ്ട്രഗിൾ, ഒന്ന് കിടന്ന് പടയുക. അവിടെ പടയുമ്പോ നമുക്ക് വഴി തെളിഞ്ഞു കിട്ടും. ആ വഴി തെളിയാനുള്ള എന്താണ്, യേശുക്രിസ്തുവിന്റെ ഒരു വാക്ക് പല സ്ഥലത്തും അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അവർക്ക് അർത്ഥം ഒന്നും പിടികിട്ടിട്ടല്ല എഴുതണത്, അവര് എഴുതിയത് ക്രിസ്തു മാത്രം വഴി എന്നുള്ള അർത്ഥത്തിലാണ് എഴുതണത്. ഐ ആം ദ വേ, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ വേ, ഞാനാണ് വഴി. അതുപോലെ നമുക്ക് ഞാൻ ആണ് വഴി. ക്രിസ്തു കൃഷ്ണനും ഒക്കെ ഞാൻ എന്ന് പറയുമ്പോ ഈ സ്വരൂപത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയണത്. ഈ ഞാൻ എന്നുള്ള പ്രജ്ഞയാണ് വഴി, ഞാൻ എന്നുള്ള സ്ഫൂർത്തിയാണ് വഴി. നമുക്ക് വ്യക്തം. ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരംഭിക്കുമ്പോ തന്നെ പറഞ്ഞു, ആത്മാ ആർക്കും അസിദ്ധമായ വസ്തുവല്ല. ആത്മാവിനെ തരയാൻ ഊഹമോ ആത്മാവിനെ തരയാൻ ഭാവനയോ ഒന്നും ആവശ്യമില്ല. അഹം രൂപേണ പ്രസിദ്ധത്വാത്, അഹം രൂപേണ എല്ലാവർക്കും സിദ്ധമായ വസ്തു. അതിലിപ്പോ ശരീരം മനസ്സ് ബുദ്ധിയൊക്കെ ആയി കൂട്ടിക്കുഴച്ചിരിക്കുന്നു. പക്ഷെ ശരീരമോ മനസ്സോ ഒന്നും ഞാനല്ല എന്ന് തെളിഞ്ഞു. പിന്നെ ഞാൻ എന്നുള്ള വ്യക്തിബോധത്തിനെ ഉള്ളിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ആ വ്യക്തിബോധത്തിൽ വ്യക്തിബോധം കൊണ്ട് വ്യക്തിബോധമായി നിന്നു നോക്കാം. തന്നിൽ താനാകവേ തന്മയനിഷ്ഠ സന്തതം ചലിപ്പര സന്തോഷമാകവേ. മഹർഷിയുടെ വാക്കുകളാണ്. സന്തതം എപ്പോഴും, ചലിപ്പറ എന്ന് വെച്ചാലോ ക്ഷീണിച്ചു പോകരുത് എന്നാണ്. സന്തോഷമാകവേ, ആനന്ദമായിട്ട് ഈ ആത്മവിചാരം, ഈ സെൽഫ് എൻക്വയറി, ആ ഓരോരോ പ്രാവശ്യം മനസ്സ് ചെന്ന് ഉള്ളിൽ മുങ്ങുമ്പോഴും സ്വാത്മതീർത്ഥത്തിൽ മുങ്ങുക എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ഈ സ്വാത്മതീർത്ഥത്തിൽ ഓരോരിക്കൽ ചെന്ന് ഈ ബുദ്ധി മുങ്ങുമ്പോഴും ആനന്ദമാണ്, യു വിൽ ബി റിഫ്രഷ്ഡ്. ഇത് സതതം പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഉള്ളിലുള്ള ഈ സ്വരൂപത്തിനെ, ഇതൊരു അന്തമില്ലാത്ത യാത്രയാണ്. ആ യാത്രയിൽ യാത്ര ചെയ്യുന്ന ആളങ്ങോട്ട് പോകും. പിന്നെ അനുസ്യൂതമുള്ള യാത്രയാണ്. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഇതിന് ഉത്തരവൊന്നും കിട്ടില്ല. ഭാവന ചെയ്യരുത്. നമ്മളൊക്കെ ഈ വാക്കുകളെ തിന്ന് 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 തന്നെ കേടുവന്ന് പോയിരിക്കും. ആത്മാ ബ്രഹ്മം എന്നൊക്കെ റെഡിമെയ്ഡ് ഉത്തരം, ഒരു ഉത്തരവും പ്രയോജനപ്പെടില്ല. ഈ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്, ഈ ചോദ്യം. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇത്രയും പ്രഭാഷണം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഒന്ന് പിടിക്കാം, മന്ത്രം പോലെ പിടിക്കാം. ജപിച്ചുകൊണ്ടേയിരിക്കുമ്പോ, മന്ത്രജപം ചെയ്യുകയാണെങ്കിൽ ജപിച്ചുകൊണ്ടേയിരിക്കുമ്പോ ഒന്ന് ശാന്തമായാൽ ഒരു മിനിറ്റ് നിർത്താം. എന്നിട്ട് ഈ ജപിക്കുന്ന ഞാൻ ആരാണ്, ഈ ജപം ചെയ്യുന്ന ആളാരാണ്, ഉള്ളിൽ ആരോ ജപിക്കുന്നുവല്ലോ, അയാൾ ആരാ? ഈ ചോദ്യം ഇങ്ങനെ സ്ഫുരിച്ചു കഴിഞ്ഞാൽ ഉള്ളില് യഥാർത്ഥമായി നമ്മള് ഒരു കേന്ദ്രത്തിനെ സ്പർശിക്കും. അതാണ് ഗുരു, ഗുരുതത്വം. അത് സ്പർശിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ സന്ദിഗ്ധമായ ഘട്ടത്തില് ഈ ചോദ്യം ഉള്ളുന്ന് പൊന്തും. നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ വിഷമം ആർക്കാണ്, ഈ ദുഃഖം ആർക്കു വരുന്നു എന്ന് ചോദിക്കുമ്പോ തന്നെ നമ്മൾ കാണാം ഈ വ്യക്തി ബോധം, ഈ ജീവത്വ ഭാവന വെറും ഒരു മൂലാവിദ്യയാണ്. അത് ഉണ്മയാണെന്ന് കരുതിയിട്ടാണ് എനിക്ക് ദുഃഖം, എനിക്ക് വിഷമം, എന്റെ ജീവിതം, എന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയണത്. മഹർഷി പറയണത് കള്ളൻ പോലീസിന്റെ വേഷം കെട്ടി കള്ളനെ തെരയണ പോലെ എന്നാണ്. കള്ളൻ തന്നെ പോലീസ് വേഷം കെട്ടി എന്നിട്ട് കള്ളനെ തെരയുകയാണ്, കിട്ടുമോ? അയാൾ തന്നെയാ കള്ളൻ. അതുപോലെ ഈ അഹങ്കാരം ഉണ്ട് എന്ന് അംഗീകരിച്ചിട്ട്, അഹങ്കാരത്തിനെ അംഗീകരിച്ച ശേഷം ആ അഹങ്കാരം ബ്രഹ്മത്തിനെയോ ഈശ്വരനെയോ ഒന്നും തെരഞ്ഞാ കിട്ടില്ല. ഈ അഹങ്കാരത്തിനെ തന്നെ സമ്മതിച്ചു കൊടുക്കരുത്, ഉണ്ടെന്ന് സമ്മതിക്കരുത്. അത് എവിടെ എവിടെ പൊന്തുണു, എവിടെ പൊന്തി? ആരാഞ്ഞാൽ ഇല്ല, ആരാഞ്ഞാൽ അത് പൊന്തില്ല. ആരായൽ വിട്ടാൽ ആ ശ്രദ്ധ അവിടുന്ന് പതറിയാൽ പൊന്തും, ശ്രദ്ധ അവിടുന്ന് ഇങ്ങോട്ട് ചലിച്ചാൽ പൊന്തും. ശ്രദ്ധ അവിടെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നാൽ അത് പൊന്തില്ല. ഇതിനുള്ള ശ്രദ്ധ ആർക്കുണ്ടാവണോ അതിന് പേരാണ് ചിത്തശുദ്ധി. അല്ലാതെ ചിത്തശുദ്ധി എന്ന് പറയണത് വേറെ ഒന്നുമല്ല. കർമ്മയോഗം കൊണ്ടൊക്കെ, നിഷ്കാമ്യ കർമ്മം കൊണ്ടൊക്കെ മനുഷ്യന് ചിത്തശുദ്ധി ഉണ്ടാവണു. ചിത്തശുദ്ധിയുടെ ലക്ഷണം തന്നെ തൈര് കടയുമ്പോ തൈര് നിന്ന് വെണ്ണ പിരിഞ്ഞു വരണ പോലെ നമ്മളുടെ അനുഭൂതി മണ്ഡലത്തിൽ ഞാൻ എന്നുള്ള സ്ഫൂർത്തി വേർപിരിഞ്ഞു പൊന്തി വരും. അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് ഈ അഹം സ്ഫൂർത്തി, ഞാൻ എന്നുള്ള സ്ഫൂർത്തി, പൾസേഷൻ, സ്പന്ദനം വേർപിരിഞ്ഞു പൊന്തി വരും. ആ സ്ഫൂർത്തിയാണ് നമുക്കൊരു വഴികാട്ടി, സത്യത്തിലേക്കുള്ള വഴികാട്ടി. ആ സ്ഫൂർത്തിയെ ഗ്രഹിക്കാതെ, ആ സ്ഫൂർത്തി തന്നെയാണ് ഈ ശക്തിപ്രസരം, ആ സ്ഫൂർത്തി നിറഞ്ഞു നിൽക്കുന്നതാണ് ജീവൻ മുക്തന്മാരിൽ. മഹർഷി ഒരിടത്ത് പറയുന്നു, ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നു, ദ ഹോൾ ബോഡി വിൽ ബിക്കം എ ഫോഴ്സ്, എ കറണ്ട്. ആ വ്യക്തി ബോധത്തില് ആ ശരീരം തന്നെ ഈ അനുഭൂതി നിറഞ്ഞു നിൽക്കും, ഈ സ്ഫൂർത്തി കൊണ്ട് നിറഞ്ഞു നിൽക്കും. യു ക്യാൻ ഫീൽ യുവർ സെൽഫ് വൺ വിത്ത് ദ വൺ ദറ്റ് എക്സിസ്റ്റ്. ദ ഹോൾ ബോഡി ബിക്കംസ് എ മിയർ പവർ, എ ഫോഴ്സ് കറണ്ട്. യുവർ ലൈഫ് ബിക്കംസ് എ നീഡിൽ ഡ്രോൺ ടു എ ഹ്യൂജ് മാസ് ഓഫ് മാഗ്നറ്റ്. And as you go deeper and deeper, you become a mere center, and then not even that, for you become a mere consciousness. There are no thoughts or cares any longer. They were shattered at the threshold. It is an inundation. You, a mere straw, you are swallowed alive. But it is a very delight, it is very delightful, for you become the very thing that swallows you. This is the union of Jiva with Brahman, the loss of ego in the real self, the destruction of falsehood, the attainment of truth. Onangiya vaikkole teeyil kathi illadaavunna pole ee jnanamaavunna agniyil ee vyakti bodham illadaayittu theerunu. Pinne ee aham spoorthi, spoorthiyada prasaram anubhuti mandalam muluvum vyaapikkum. Manasine korchu korchayittu adu vezhungikalayum. മനസ്സ് എന്ന് പറയുന്ന ഈ വികാര ചലനം, വികാര ചലനത്തിനാണല്ലോ നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭൂതി മണ്ഡലത്തില് വികാരത്തിന്റെ ചലനത്തിനാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. പലതിനെയും കാണുമ്പോൾ ഉള്ളിൽ പൊന്തുന്ന വികാരങ്ങൾ, ഈ വികാരങ്ങളെയൊക്കെ ക്രമേണ ഈ പ്രജ്ഞ, ഈ ജ്ഞപ്തി വിഴുങ്ങിക്കളയും. ആ ജ്ഞപ്തി അവസാനം സ്വയമേവ ഞാനായിട്ട് പ്രകാശിക്കും. പിന്നെ ആ ജ്ഞപ്തിയാണ് ഞാൻ, അല്ലാതെ ഈ വ്യക്തിബോധമോ അഹങ്കാരമോ അല്ല. അപ്പോ ഈ ദൃഢൈവ നിഷ്ഠ, അതാണ് മഹർഷി പറഞ്ഞത്, ദൃഢൈവ നിഷ്ഠ. നിഷ്ഠ എപ്പോ ദൃഢമാവുന്ന വെച്ചാൽ ഈ നിഷ്ഠ പാലിക്കുന്ന ആൾ ഇല്ലാതാവുമ്പോ. എത്ര കാലം ഞാൻ ഉണ്ടോ അത്ര കാലം പോക്കും വരവും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഞാൻ എന്നുള്ള അഹങ്കാരം പോയി അഹം ബോധം പ്രകാശിക്കുന്നുവോ, സ്വരൂപം പ്രകാശിച്ചോ, അതോടെ ഈ ചലനമൊക്കെ നിന്നു. ഇഹൈവ തൈർജിത സർഗ ഏഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണിതേ സ്ഥിതാഹ. ഭഗവാൻ ഗീതയിൽ പറയുന്നതാണ്, ഇഹൈവ ഇവിടെ തന്നെ ശരീരത്തിലുള്ളപ്പോ തന്നെ അവര് ജനനം മരണം എന്നുള്ള ചക്രത്തിനെയൊക്കെ ജയിച്ചിരിക്കുന്നു. സ്ഥിത സർഗ ആര്, ഏഷാം സാമ്യേ സ്ഥിതം മനഃ, ആരുടെ മനസ്സാണോ ഈ വികാര ചലനം ഒക്കെ അസ്തമിച്ച്, അഹംവൃത്തിയുടെ ഓപ്പറേഷൻ മുഴുവൻ അസ്തമിച്ച്, അഹം സ്ഫൂർത്തി തെളിഞ്ഞ് സ്ഫൂർത്തിമയമായിട്ട് നിൽക്കുന്നു, അവര് സൃഷ്ടിയെ ജയിച്ചിരിക്കുന്നു. സാമ്യേ സ്ഥിതം മനഃ, സമദർശിത്വത്തിൽ വന്ന് നിൽക്കണു. എന്താന്ന് വെച്ചാൽ സമത്വം തന്നെയാണ് യോഗം. നമുക്ക് വ്യക്തമായ ലക്ഷ്യസ്ഥാനമുണ്ട്, ഓർക്കണം. ലക്ഷ്യസ്ഥാനം വൈകുണ്ഠം കൈലാസം എന്നൊക്കെ പറഞ്ഞ ഭാവന, ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാലും ഭാവന. എന്താ ബ്രഹ്മജ്ഞാനം നമുക്ക് അറിയില്ല, പക്ഷേ വ്യക്തമായി ഭഗവാൻ അതിനെ നിർവചിച്ചു. സമത്വം യോഗ ഉച്ചതെ, ചലിക്കാത്ത പൂർണത, നിറഞ്ഞിരിക്കുന്ന സ്ഥിതി, ഒന്നും ആഗ്രഹിക്കാത്ത സ്ഥിതി, സന്തോഷമായിട്ടിരിക്കുന്ന സ്ഥിതി, ശാന്തി, നിറഞ്ഞിരിക്കുന്ന പൂർണതയെ യോഗം എന്ന് ഭഗവാൻ പറഞ്ഞു. ആ സമത്വസ്ഥിതി ആരുള്ളിൽ എത്തിയിരിക്കുന്നുവോ അവര് ഇവിടെ തന്നെ ജനനം മരണം എന്നുള്ള ചക്രമൊക്കെ അസ്തമിപ്പിച്ചിരിക്കുന്നു. അതിനെ തന്നെയാണ് സ്ഥിതപ്രജ്ഞൻ, ബ്രഹ്മസ്ഥിതി എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, ബ്രാഹ്മീ സ്ഥിതി എന്നൊക്കെ. അത് ആദ്യത്തെ ശ്ലോകത്തിലെ മഹർഷി പറഞ്ഞു, സപ്രത്യയാഹ്യം നു വിഹായ സന്തം ഹൃദേശ ചിന്താരഹിതോ ഹൃദാഖ്യ കഥം സ്മരാമഹത്തമേയമേകം തസ്യ സ്മൃതി തത്ര ദൃഢൈവ നിഷ്ഠ. ഈ ശ്ലോകം എഴുതിയപ്പോ കാവ്യകണ്ഠ ഗണപതി മുനി പറഞ്ഞു, ഭഗവാനെ ഈശ്വരൻ എന്നുള്ള ഒരു പദമേ വന്നില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് വിഷമം. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോ രണ്ടാമത്തെ ശ്ലോകം അവിടെ എഴുതി ചേർത്തു, മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനം അഹം മതിർ മൃത്യുമുപൈതി പൂർവം അഥ സ്വഭാവാദ് അമൃതേഷു തേഷു കഥം പുനർ മൃത്യുധിയോ അവകാശ. നാളെ ഈ മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനം എന്നുള്ള ശ്ലോകം. ഈ ആദ്യത്തെ രണ്ട് ശ്ലോകം വളരെ പ്രധാനം. ഒന്ന് ശുദ്ധജ്ഞാനം, മറ്റേത് ഭക്തി, ശരണാഗതി ഭക്തി. രണ്ടാമത്തെ ശ്ലോകം നമ്മള് നാളെ കാണാം. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ യതോ മമാത്മാ ഭവസി ത്വമേവ തതോരവച്ഛം മമ കിഞ്ചിത് അസ്തി യഥാ തപേഷ്ടം കുരു മാം തഥൈവ ത്വാമാത്മനാഥം രമണം ഭജാമി.